2024 December 15 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കൃഷിരീതികളിൽ മാറ്റത്തിന്റെ കാലം. സുജിലാൽ KS എഴുതുന്നു. പരസ്പരം പങ്ക്തിയിൽ പി പ്രസാദ് കൃഷിമന്ത്രി. യഥേഷ്ടം വെള്ളവും വളക്കൂറുമുള്ള മണ്ണും പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടും കാർഷികോൽപ്പന്നങ്ങൾക്ക് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് കേരളം. അന്യനാട്ടിൽ നിന്ന് വിഷത്തിൽ കുളിച്ചു വരുന്ന പച്ചക്കറികൾ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ സുരക്ഷിത പച്ചക്കറിയിൽ സ്വയം പര്യാപ്ത ലക്ഷ്യമിട്ട് കൃഷി സമൃദ്ധി എന്ന പദ്ധതിക്ക് ജനുവരിയിൽ കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയാണ്. നൂതന പദ്ധതികളിലൂടെ കാർഷിക രംഗത്ത് മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൃഷിമന്ത്രി പി പ്രസാദ് കേരളകൗമുദിയുമായി സംസാരിക്കുന്നു. കൃഷി സമൃദ്ധി പദ്ധതിയിൽ എന്തൊക്കെയാണ് നടപ്പാക്കുന്നത്? കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമിടുന്നവയാണ് കൃഷി സമൃദ്ധിയും സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞവും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറിയിൽ മാരകമായ തോതിൽ കീടനാശിനി പ്രയോഗം ഉള്ളതായും മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നതുമായുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. പഴം പച്ചക്കറി അടക്കം സാധ്യമായ എല്ലാ ഭക്ഷ്യവിളകളുടെയും ഉൽപാദനത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കുക, കൃഷിക്ക് പര്യാപ്തമായ മുഴുവൻ പ്രദേശവും കൃഷിയോഗ്യമാക്കുക, കർഷകരുടെ വരുമാനം 50% വർദ്ധിപ്പിക്കുക, മൂല്യവർദ്ധിത കൃഷി പ്രോത്സാഹിപ്പിക്കുക, ഒരു വാർഡിൽ നിന്ന് 5 പുതിയ കർഷകരെ വീതം കണ്ടെത്തി പ്രതിവർഷം 100,000 കർഷകരെ സൃഷ്ടിക്കുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക, ഇതൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്. 1st വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്ക് ഊന്നൽ കൊടുത്ത് തിരഞ്ഞെടുത്ത 107 തദ്ദേശ സ്ഥാപനങ്ങളിൽ കർമ്മ പദ്ധതി നടപ്പാക്കും. 2nd 500 പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കും. സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ടാക്സ് ഫോഴ്സ് രൂപീകരിക്കും. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്ഥാപന തലത്തിൽ സമിതികൾ രൂപീകരിക്കും. വരുന്ന January 1 പദ്ധതി ആരംഭിക്കും. 5 വർഷം കൊണ്ട് പച്ചക്കറി ഉൽപാദനം നിലവിലുള്ള 17.2 ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് 25 ലക്ഷം ടണ്ണിലേക്ക് എത്തിക്കും. ലോകബാങ്ക് ധനസഹായത്തോടെ ഉള്ള കേര പദ്ധതിയിൽ കാലാവസ്ഥ വ്യതിയാനം പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് നടപടികൾ? സംസ്ഥാന കൃഷിവകുപ്പ് സമർപ്പിച്ച 2,365 കോടി രൂപയുടെ കേര എന്ന പദ്ധതിക്ക് ലോകബാങ്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 1,655.85 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. 5 വർഷങ്ങളിലായി പദ്ധതി നടപ്പാക്കും. കാലാവസ്ഥ വ്യതിയാനത്തിനെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്താൻ കാർഷിക മേഖലയെ ഇത് സഹായിക്കും. ഏകദേശം 4 ലക്ഷം കർഷകർക്ക് പ്രത്യക്ഷമായും 10 ലക്ഷം പേർക്ക് പരോക്ഷമായും പ്രയോജനം ലഭിക്കും. കാർഷിക പാരിസ്ഥിതിക യൂണിറ്റുകൾ ആധാരമാക്കി കാലാവസ്ഥ അനുരോധ കൃഷി നടപ്പാക്കും. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളും രീതികളും വികസിപ്പിക്കുകയും കാലാവസ്ഥയും കാലാവസ്ഥ ഡാറ്റയും അടിസ്ഥാനമാക്കിയുള്ള വിള മാനേജ്മെന്റ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കാർബൺ ബഹിർഗമനം കുറച്ച് നെല്ലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പദ്ധതി തുകയിൽ നിന്ന് 500 കോടി രൂപ ഉപയോഗിക്കും. നവോത്ഥാൻ പദ്ധതിയിലേക്ക് തരിശുഭൂമി വിട്ടു നൽകുന്നതിൽ ഉടമകളുടെ ആശങ്ക എങ്ങനെ പരിഹരിക്കും? കൃഷിഭൂമിയുടെ തുണ്ടുവൽക്കരണമാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം. ഉയരുന്ന ജനസാന്ദ്രതയും നഗരവൽക്കരണവും കൃഷിഭൂമിയുടെ അളവ് കുറയ്ക്കുകയാണ്. കൃഷിയിൽ താൽപര്യമുള്ളവർ കൃഷിഭൂമി ലഭ്യമാക്കാത്ത അവസ്ഥയുണ്ട്. തരിശിടുന്ന കൃഷിഭൂമി ഭൂ ഉടമയും കർഷകനും തമ്മിൽ ഏർപ്പെടുന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ദീർഘകാല കൃഷിക്ക് നൽകുന്നതാണ് നവോത്ഥാൻ പദ്ധതി. 1 വർഷത്തിലധികം വേണ്ടിവരുന്ന വിളകൾക്കും ദീർഘകാലത്തേക്ക് കൃഷിയിൽ ഏർപ്പെടാൻ താൽപര്യമുള്ളവർക്കും പ്രയോജനപ്പെടുന്ന SLA പ്രകാരം കൃഷിഭൂമി ഏറ്റെടുക്കാം. SLA ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പരിധിയിൽ ഉള്ളതാണ്. ഭൂമി വിട്ടു നൽകാൻ ഭൂ ഉടമകളോ ഏറ്റെടുക്കാൻ കർഷകരോ ഭയപ്പെടേണ്ടതില്ല. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൃഷിഭൂമി ലഭ്യമാക്കാൻ ക്രോപ്പ് കൾട്ടിവേറ്റേഴ്സ് കാർഡ് എന്ന പദ്ധതിയും നിലവിൽ വരും. ഭൂ ഉടമയുമായി 11 മാസ കാലയളവിലുള്ള കരാറിൽ ഏർപ്പെട്ട് കർഷകനും കൃഷിഭൂമിയിൽ നിയമപരക്ഷയോടെ കൃഷി ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് നിയമം ആക്കും. കാപ്കോ തുടർ നടപടികൾ എങ്ങനെ പോകുന്നു? കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനയ്ക്കും സംസ്കരണത്തിനുമായി അഗ്രി പാർക്കുകളും ഫ്രൂട്ട് പാർക്കുകളും സ്ഥാപിക്കുന്നതിനും ദേശീയ അന്തർദേശീയ കയറ്റുമതി വിപണന പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ കർഷകരെ പ്രാപ്തരാക്കുന്നതിനും സംവിധാനം വേണമെന്നതായിരുന്നു കാപ്കോ രൂപീകരണത്തിന് പ്രേരണ. കൃഷിക്കൂട്ടങ്ങളുടെ പങ്കാളിത്തത്തോടെ സംരംഭകരെയും കാർഷിക ഉൽപാദന സംഘടനകളെയും ലക്ഷ്യമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാപ്കോയുടെ ബിസിനസ് പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. നിർമ്മാണം പൂർത്തിയായ അഗ്രോ പാർക്കുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പ്രവർത്തനം. ഒരു കൃഷിഭവൻ ഒരു ഉൽപ്പന്നം എന്ന നിർദ്ദേശം വന്നതോടെ 2000 അധികം മൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ സജ്ജമായി. ഇവയ്ക്ക് ഒരു പൊതു ബ്രാൻഡും ലഭ്യമാക്കി. കേരള ഗ്രോ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് 14 ബ്രാൻഡ് ഷോപ്പുകൾ സജ്ജമായി വരുന്നു. കേരളത്തിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ പൊതു ബ്രാൻഡിംഗിൽ കൊണ്ടുവരികയും സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ എത്തിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ ചുമതല. കമ്പനിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എക്സിബിഷൻ സെന്ററും ട്രേഡ് സെന്ററും തയ്യാറായി വരുന്നു. ഇസ്രയേലിൽ കർഷകർ സന്ദർശനം നടത്തിയിരുന്നല്ലോ, അതിന്റെ മാതൃക ഇവിടെ നടപ്പാക്കി തുടങ്ങിയോ. നവീന കാർഷിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കർഷകരെ ഇസ്രയേലിൽ അയച്ച് അവിടുത്തെ കൃഷിരീതികൾ പരിചയപ്പെടുത്തിയിരുന്നു. ഈ കർഷകരെ വൈഗ മേഖലയിൽ പങ്കെടുപ്പിക്കും. പുതിയ കാർഷിക മുറകൾ സായത്തമാക്കാൻ താല്പര്യമുള്ളവരുമായി പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇസ്രയേൽ സന്ദർശിച്ച കർഷകർ സ്വന്തം നിലയിൽ നൂതന കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൃഷിയിടങ്ങൾ പുതിയ കാർഷിക വിദ്യകൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് പരിശീലന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്.